ദില്ലിദാരിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ദ്രാവിഡം മെരുങ്ങുമോ? ഉത്തരേന്ത്യൻ ഹിന്ദുത്വ പദ്ധതിയും തമിഴ്നാടും അല്ലെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയവും എന്ന ദില്ലിദാരി പോഡ്കാസ്റ്റിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് ഉദ്ഘാടന ചടങ്ങിന് ആകമാനം ഒരു തമിഴ് പെരുമ നൽകുവാനുള്ള ഒരു പദ്ധതിയുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് നടന്നത്. തമിഴ്നാട്ടിൽ നിന്നും വന്ന ഒരു ചെങ്കോൽ ചില ഭാഗങ്ങളിൽ ഈവൻ തമിഴ് കമന്ററി വരെ ലോക്സഭ സെൻസസ് ടി വിയിലൊക്കെ കേൾക്കാനിടയായി. തമിഴ്നാട്ടിൽ നിന്നും വന്ന സന്യാസിമാർ പാർലമെന്റിൽ പ്രധാനമന്ത്രിയോട് കൂടെ നിൽക്കുന്നു, ഹോമകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നു, പൂജാകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നു. ഇത് അത്ര ലളിതമായ ഒരു കാര്യമല്ല. കർണാടകത്തിൽ ഉണ്ടായ വലിയ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം തെക്കേ ഇന്ത്യയിലെ മറ്റൊരു പ്രധാന സംസ്ഥാനത്തിലേക്ക് രാഷ്ട്രീയമായി പ്രവേശിക്കുവാനുള്ള ഒരു മാർഗമായി പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിനെ ഉപയോഗിക്കുവാൻ ശ്രമിച്ചോ എന്നുള്ള കാര്യം കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. ഇനി ആ ശ്രമം വിജയിക്കുമോ, ബി ജെ പിയുടെ തമിഴ്നാട്ടിലേക്കുള്ള ഈ പ്രവേശന പദ്ധതി വിജയിക്കുമോ എന്ന് നമ്മോട് സംസാരിക്കുവാൻ വേണ്ടി തമിഴ്നാട് രാഷ്ട്രീയവും തമിഴ്നാടിന്റെ ചരിത്രവും വളരെ അടുത്ത് മനസ്സിലാക്കിയിട്ടുള്ള ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്ററായിട്ടുള്ള, ഇപ്പോൾ ഡൽഹിയിലാണെങ്കിലും ദീർഘകാലം തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചിരുന്ന അമൃതലാലാണ്, അദ്ദേഹം ദില്ലിദാലി ശ്രോതാക്കൾക്ക് സുപരിചിതനാണ്. അമൃതലാലാണ് ഇനി ചർച്ചയ്ക്കായിട്ട് വന്നിരിക്കുന്നത്. സ്വാഗതം അമൃതലാൽ ദില്ലിദാലിയിലേക്ക്.
താങ്ക് യു ഗോപാലകൃഷ്ണൻ.
ഇന്ന് ഞാൻ രാവിലെ പത്രത്തിൽ പി ചിദംബരം എഴുതിയ ലേഖനം വായിക്കുകയായിരുന്നു. അദ്ദേഹം വിവിധ തമിഴ് സ്രോതസ്സുകളിൽ നിന്നും ചെങ്കോലിനെ കുറിച്ച് വളരെ വിശദമായ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. തിരുവള്ളുവരുടെ മാത്രമല്ല, അല്ലാതെയുള്ള സോഴ്സസിൽ നിന്നും എങ്ങനെയാണ് ചെങ്കോൽ വരുന്നതെന്നും ചെങ്കോൽ ഒടിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നും അത് നൽകുന്ന സൂചനകൾ എന്താണെന്നും ഒക്കെ പറഞ്ഞ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഈ ചെങ്കോൽ വിഷയവും ദ്രാവിഡ രാഷ്ട്രീയവും ഹിന്ദുത്വ രാഷ്ട്രീയ പദ്ധതിയും ഇതെല്ലാം എങ്ങനെയാണ് അമൃത് നോക്കിക്കാണുന്നത്?
വളരെ ദീർഘകാലമായിട്ടുള്ള ഒരു ശ്രമം ബി ജെ പിയുടെ പക്ഷത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും അവരുടെ രാഷ്ട്രീയത്തിന് പിന്നെ ആഴത്തിലൊരു വേരോട്ടം ഉണ്ടാക്കാനും ഒക്കെയുള്ള ശ്രമത്തിന് വലിയ വലിയ ദീർഘമായിട്ടുള്ള ഒരു കാലയളവിൽ അവർ പരിശ്രമിച്ചു പോരുന്നതാണ്. 1984 അവരാദ്യമായിട്ട് തമിഴ്നാട്ടിൽ നിന്നൊരു ഇലക്ഷൻ ജയിക്കുന്നത്. ബി ജെ പി അല്ല, ഹിന്ദു മുന്നണി കാൻഡിഡേറ്റ് പത്മനാഭപുരം, കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം എന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി ഒറ്റയ്ക്ക് മത്സരിച്ച്. അത് അതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. മീനാക്ഷിപുരത്തെ, തിരുനെൽവേലി ജില്ലയിലെ മീനാക്ഷിപുരത്തെ കൺവേർഷന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഒച്ചപ്പാടിൻ്റെ പശ്ചാത്തലത്തിൽ കന്യാകുമാരി ജില്ലയിൽ തന്നെ മണ്ടക്കാട് അമ്പലത്തിൽ, മണ്ടക്കാട് ക്ഷേത്രത്തിലുമായിട്ട് ഉത്സവമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സമയത്ത് വർഗീയ കലാപം ഉണ്ടാവുകയൊക്കെ ചെയ്തു. അത്തരത്തിലുള്ള ഒരു വളരെ പോളറൈസ്ഡ് ആയിട്ടുള്ള സന്ദർഭത്തിലാണ് 84 ഹിന്ദു മുന്നണി കന്യാകുമാരി ജില്ലയിൽ നിന്നും ജയിക്കുന്നത്. അതിനുശേഷം പക്ഷേ ആ വിജയത്തിന് ശേഷം അങ്ങനെ കന്യാകുമാരി ജില്ലയിലേക്ക് പുറത്ത് വലിയ അളവിൽ വളരാനൊന്നും ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല. കന്യാകുമാരി സീറ്റ് നാഗർകോവിൽ പാർലമെന്ററി മണ്ഡലത്തിൽ പല പ്രാവശ്യം അവർ ജയിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ജയിച്ചിട്ടുള്ള ശ്രീ പൊൻ രാധാകൃഷ്ണൻ മന്ത്രി വരെ ആയിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് ബി ജെ പിക്ക് തമിഴ്നാട്ടിലുണ്ട്. പക്ഷേ ഇതിലെ പ്രത്യേകത അവർക്ക് ഈ അവർ പലതരത്തിൽ ഈ തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ ഇടപെടാനായിട്ടുള്ള, തമിഴ്നാട്ടിലെ രാഷ്ട്രീയം അവർക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റാനായിട്ടുള്ള ശ്രമം നടത്തിപ്പോരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇത്രയും നാൾ വിജയിച്ചിരുന്നില്ല. അപ്പോൾ അതിന് തടസ്സമായിട്ട് നിന്നിട്ടുള്ള പല കാരണങ്ങളിൽ ഒന്ന്, ഈ തമിഴ് ഉപദേശീയത, തമിഴ് ദേശീയതയായിട്ട് തുടങ്ങുകയും തമിഴ് ഉപദേശീയതയായി ഇന്നും നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പദ്ധതി ദ്രാവിഡ പ്രസ്ഥാന കാലം മുതൽക്കൊണ്ട് അതുമായിട്ട് എൻഗേജ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നമ്മളിപ്പോൾ ഈ പാർലമെൻറ്റ് മന്ദിരത്തിലെ കോണ്ടെക്സ്റ്റ് നമുക്ക് കാണാം. ഇപ്പോൾ ചെങ്കോലിനെ പറ്റിയിട്ടുള്ള ഒരു പരാമർശം, ചെങ്കോൽ ഒരു കൊല്ലം മുമ്പാണ് ഈ ചെങ്കോലിൻ്റെ കാര്യം ചർച്ചയിൽ വരുന്നത്. ഗുരുമൂർത്തി മറ്റുമൊക്കെ എഴുതി അത് ഡിസ്കസ് ചെയ്യപ്പെട്ടു. ഇത്തരം ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ അത് പ്രധാനമന്ത്രി അത് അതിനുവേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഈ നേരത്തെ പറഞ്ഞ മാതിരിയിട്ട് ഈ പലതരത്തിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇടപെടാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വേണം ഒരു പക്ഷേ ഈ തമിഴ് പാർലമെൻ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു തമിഴ് സാന്നിധ്യത്തെ, തമിഴ് ഹൈന്ദവ ഒരു ഒരു പെർട്ടിക്കുലർ തമിഴ് ഹിന്ദു ട്രഡീഷനെ പ്രിവിലേജ് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു ഈ ചെങ്കോലിൻ്റെ സമർപ്പണവും അതിനു മുമ്പുണ്ടായിരുന്ന ആചാരാദി സംഗതികളും ഒക്കെ. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, 47-ലെ പിന്നെ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിൽ ഡൊമിനിക് ലാപ്പിയറും ലാറി കോളിൻസിനെ പറ്റി വിശദമായിട്ട് 2-3 പേജിൽ അത് എഴുതിയിട്ടുണ്ട്, എങ്ങനെയായിരുന്നു ഈ ചെങ്കോലിൻ്റെ ചെങ്കോല് കൊണ്ട് നെഹ്റുവിന് സമർപ്പിച്ചതെന്നുള്ളത്. പിന്നെ അന്ന് ഈ തിരുവാവൂർത്തുറൈ മഠത്തിൽ നിന്നും, ശൈവമഠമാണത്, അബ്രാഹ്മണ ശൈവമഠമാണ്, അവിടെ നിന്നും ഈ ചെങ്കോല് ദില്ലിയിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അങ്ങനെ കൊണ്ടുവന്നത് സമർപ്പിക്കുമ്പോൾ ഒരു വൈകുന്നേരം ഈ മഠാധിപതിയും മഠത്തിൻ്റെ പ്രതിനിധിയും മഹാവിദ്വാനായ സംഗീത വിദ്വാനായ ടി എം രാജരത്നം പിള്ളയും കൂടിയാണ് നെഹ്റുവിൻ്റെ വീട്ടിൽ കൊണ്ടുചെന്ന് അദ്ദേഹത്തെ ഇത് ഏൽപ്പിക്കുന്നത്. അന്ന് ബി എം സുന്ദരം സംഗീത പണ്ഡിതനാണ്, അറിയാമല്ലോ. അദ്ദേഹം ഈ ടി എം രാജരത്നം പിള്ളയെ കുറിച്ചുള്ള ഒരു പഠനത്തിന് ഒരു മുഖവുര എഴുതിയിട്ടുണ്ട്. ആ മുഖവുരയിൽ അദ്ദേഹം ഈ പരിപാടിക്ക് കൂടെ പോയതായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം അങ്ങനെ അച്ഛനൊപ്പം
അച്ഛൻ
പോകാനിടയുണ്ടായി. അതെ 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 അങ്ങനെ അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൽ നമുക്ക് അദ്ദേഹം എടുത്തു പറയുന്ന, അദ്ദേഹം വളരെ
നമുക്ക് രണ്ടുപേർക്കും അറിയാമെങ്കിലും ഞാൻ ഇതിന്റെ ശ്രോതാക്കൾക്ക് അറിയില്ല, ടി എൻ രാജരത്നപിള്ള കർണാടക സംഗീതത്തിലെ ചരിത്ര പുരുഷന്മാരിൽ ഒരാളാണ്, നാഗസ്വര ചക്രവർത്തിയായിട്ട് അറിയപ്പെടുന്നതാണ്. ഈ അമൃതലാൽ ഇപ്പൊ പറയുന്ന ഈ സംഗീത ചരിത്രകാരനൊക്കെയായ ബി എം സുന്ദരത്തിന്റെ അച്ഛൻ മീനാക്ഷി സുന്ദരംപിള്ള ടി എൻ രാജരത്നപിള്ളയുടെ കൂടെ തവിൽ വായിച്ചിരുന്ന വലിയ കലാകാരനായിരുന്നു എന്നുള്ളത് ഞാൻ ഇടയ്ക്ക് കയറി എന്ന് പറയുകയാണ്. അമൃത് തുടരാം.
അപ്പോൾ സുന്ദരത്തിൻ്റെ ഈ പരിപാടിയെക്കുറിച്ചല്ല സുന്ദരം പറയുന്നത്, സുന്ദരത്തിൻ്റെ ഹൈലൈറ്റ്, അതിനകത്ത് കാണിക്കുന്ന ഹൈലൈറ്റ് രാജരത്നം പിള്ളയുടെ പെരിയമേളം, നാദസ്വരം പെരിയമേളം എന്നാണല്ലോ അറിയപ്പെടുന്നത്. പെരിയമേളം ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ, അവിടെ കൊണ്ടു ചെല്ലുന്നു, ഈ ചെങ്കോല് കൊടുക്കുന്നു, പിന്നെ പീതാംബരം പുതപ്പിക്കുന്നു. നെഹ്റു ഇതിനൊക്കെ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു 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 കൾച്ചറൽ റിച്വൽ എന്നുള്ളതിനപ്പുറമുള്ള പ്രാധാന്യം നെഹ്റു കൊടുത്തിരുന്നില്ല. കാരണം എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഒരു മൊണാസ്റ്റിക് ട്രഡീഷൻ ആയാലും ശരി, അല്ലെങ്കിൽ ഒരു രാജപാരമ്പര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരു ചെങ്കോൽ എന്ന് പറയുന്ന സംഗതിക്ക് പുതിയ ജനാധിപത്യ ഇന്ത്യയിൽ വലിയ പ്രസക്തി ഇല്ല എന്നും അതിൻ്റെ സ്ഥാനം യഥാർത്ഥത്തിൽ ഒരു മ്യൂസിയത്തിലാണെന്നും അദ്ദേഹം കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരുന്നു എന്ന് വേണം നമുക്ക് ഇന്ന് പറയാവുന്നതാണ്. അതുകൊണ്ടാണ് ആ മ്യൂസിയത്തിലെ കഥ അദ്ദേഹം അയക്കുന്നത്. ഈ സംഗതിയാണ് വീണ്ടും ഒരു റിപ്പിറ്റേഷൻ മാതിരിയിട്ട് നമ്മൾ മെയ് 28-ാം തീയതി പാർലമെന്റിൽ കണ്ടത്. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് മറ്റേ പരിപാടിക്ക് പെരിയ പിന്നെ രാജരത്നം പിള്ളയുടെ സാന്നിധ്യം അതിന് മറ്റൊരു സ്ഥലം നൽകിയിരുന്നു. വലിയ മഹാസംഗീതജ്ഞനായിട്ടുള്ള ഒരാളുടെ പെരിയ മേളത്തിന്റെ അകമ്പടിയോ ദില്ലി പറയാം, അത്തരത്തിലുള്ളൊരു കൾച്ചറൽ ഇമ്പാക്ട് അതിനുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രസക്തി പോലും ഒരു പക്ഷേ മെയ് 28-ന്റെ പരിപാടിക്ക് ഉണ്ടായിരുന്നു നമുക്ക് പറയാൻ സാധിക്കില്ല. അവിടെ പ്രകടമായി കണ്ടത് ഒരു ഒരു തമിഴ് സാംസ്കാരിക ധാരയുമായി അതിനെ ഹൈലൈറ്റ് ചെയ്യുകയും അതിലെ സാംസ്കാരിക ധാര എന്നതിനേക്കാൾ അതിനെ ഒരു റിലീജിയസ് ധാരയായി പ്രദർശിപ്പിക്കാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് നമ്മൾ സത്യത്തിൽ മെയ് 28-ാം തീയതി കണ്ടത്. അതുകൊണ്ടാണ് പലരും അത് ഒരു തമിഴ്നാട്ടിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു പ്രവേശികയായി BJP നടത്തിയ ഒരു ശ്രമം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പലരും തുനിഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്.
എനിക്ക് എനിക്ക് ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് കടക്കുവാൻ വേണ്ടി ഒരു എനിക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ തമിഴ്നാടിലെ ഹിന്ദു വിശ്വാസികൾക്കിടയിലെ ശൈവ ട്രഡീഷനും വൈഷ്ണവ ട്രഡീഷനും ഇതിൽ ഏതിനാണ് കൂടുതൽ ആഴത്തിൽ തമിഴ്നാട്ടിൽ വേരുകളുള്ളത്?
ഈ ശൈവ ട്രഡീഷൻ്റെ പ്രത്യേകം അതിന് എപ്പോഴും രാഷ്ട്രീയമായിട്ടുള്ളൊരു ഒരു ഒരു ഡയമെൻഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മൾ ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽക്കുള്ള അതിൻ്റെ ഒരു റെവല്യൂഷൻ നോക്കി, പിന്നീട് ദ്രാവിഡ പ്രസ്ഥാനവും DMK അങ്ങനെ അതിൻ്റെ ഒരു വലിയ അതാണല്ലോ തമിഴ്നാടിൻ്റെ മുഖ്യ രാഷ്ട്രീയധാര. ഈ ധാര രൂപീകരിക്കുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് 19-ാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങുന്നതാണ്. ഒരു ലിംഗ്വിസ്റ്റിക് റിവൈവലിസത്തിൻ്റെ ഒരു ട്രഡീഷൻ ഉണ്ട്, ഒരു ഭാഷാപരമായിട്ടുള്ള ഒരു സംഗതി. അപ്പം നമ്മൾ ഈ ദ്രാവിഡ പ്രസ്ഥാനത്തെ പറ്റി പറയുമ്പോൾ 3 കാര്യം നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാൻ കഴിയും. 1, ഭാഷ; 2, അതിൻ്റെ ദേശീയതയെക്കുറിച്ചിട്ടുള്ള സങ്കല്പം; 3-ാമത്തത് ഈ സ്വയം മര്യാദക്കാരെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ജാതി വിരുദ്ധത, ഈ മൂന്നും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നുകൂടിയാണ്. കാരണം ഈ ജാതി വിരുദ്ധത എന്ന് പറയുമ്പോൾ തന്നെ അത് മുഖ്യമായും ഒരു അബ്രാഹ്മണ ജാതികളുടെ പൊളിറ്റിക്കൽ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ടും കൂടി വേണമെങ്കിൽ അതിനെ കാണാവുന്നതാണ്. കാരണം ഫലത്തിൽ അതാണ് സംഭവിച്ചത്. ദളിതർക്ക് പലപ്പോഴും ഒരു ഒരു ദളിത് OBC കോൺട്രഡിക്ഷൻ അതിനകത്ത് ഇന്നും നിലവിലുണ്ട്, അന്നുണ്ടായിരുന്നു, അത് ഇന്നും തുടരുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഈ അബ്രാഹ്മണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അബ്രാഹ്മണ പ്രസ്ഥാനത്തിലെ ഒരു പ്രധാന കണ്ണി 19-ാം നൂറ്റാണ്ടിലും മറ്റുമൊക്കെ ഉണ്ടായിട്ട് വന്നിട്ടുള്ള ഈ തമിഴ് റിവൈവലിസമാണ്. ആ തമിഴ് റിവൈവലിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി അതിൻ്റെ അതിൽ ശൈവ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരുപാട് പണ്ഡിതന്മാരും മറ്റുമൊക്കെ ഇടപെട്ട രീതിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ആ ഭാഷയും ബ്രാഹ്മണ വിരുദ്ധതയും കൂടി ഒരുമിച്ച് വരുന്ന ഒരു സന്ദർഭമാണത്. അപ്പോൾ അതിനെ അത് ഒരു അതിന് വേറൊരു തരത്തിൽ മതാത്മകമായിട്ടുള്ള ഒരു 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 കോമ്പണൻ്റ് അതിനകത്തുണ്ട്. കാരണം മിഷണറിമാരുമായിട്ടുള്ള ഒരു വാഗ്വാദങ്ങളും അങ്ങനത്തെ വേറൊരു ഹിസ്റ്ററിയും കൂടി അതിനുണ്ട്. ഇപ്പോൾ ശ്രീലങ്കയിൽ ജാഫ്നയിൽ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹത്തിന് സ്വാധീനം തമിഴ്നാട്ടിലൊക്കെ പിൽക്കാലത്തുണ്ടാകുന്ന ആറുമുഖ നവലാണ്. അദ്ദേഹം ശൈവ സിദ്ധാന്തത്തിൻ്റെ ആളായിരുന്നു. ഒരുപാട് ക്രിറ്റിസിസം ഒക്കെ വന്നിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തികളെ കുറിച്ചിട്ട്. അപ്പോൾ ആ പീരീഡിൽ തന്നെയാണ് മീനാക്ഷി സുന്ദരംപിള്ളയെ പോലുള്ള പണ്ഡിതന്മാർ, ദാമോദരംപിള്ള എന്ന് പറയുന്ന പണ്ഡിതന്മാർ, പിന്നെ ഇവരുടെയൊക്കെ ശിഷ്യൻ എന്ന് വിളിക്കാവുന്ന രീതിയിൽ വന്നിട്ടുള്ള തമിഴ് താത്ത എന്നറിയപ്പെടുന്ന ഉവെ സ്വാമിനാഥ അയ്യർ. സ്വാമിനാഥ അയ്യരാണ് ഈ തിരുവാടുത്തുറൈ മഠവുമായിട്ട് അദ്ദേഹത്തിന് ദീർഘകാലത്തെ ബന്ധമുണ്ടായിരുന്നു. കാരണം ഈ ശൈവ മഠങ്ങൾ പലതും തന്നെയായിരുന്നു തമിഴ് ഭാഷാ സംസ്കാരം തുടങ്ങിയതിൻ്റെ വലിയ കൾച്ചറൽ റിപ്പോസിറ്ററീസ്. അതിനെ അതിൻ്റെ താളിയോലകൾ സൂക്ഷിക്കലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ജ്ഞാന പദ്ധതികൾ സൂക്ഷിക്കലും ഒക്കെ അങ്ങനെ ആ അർത്ഥത്തിൽ ഈ മഠങ്ങൾക്കൊക്കെ തന്നെ ഈ ആദീനം എന്ന് വിളിക്കുന്നത് മഠമാണ്, ആദീനങ്ങൾക്കൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ ഒരു 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 സാംസ്കാരിക പ്രസൻസ് തമിഴ്നാട്ടിലുണ്ട് എക്കാലത്തും. അപ്പോൾ ആ ഇപ്പോൾ ഈ ഉവെ സ്വാമിനാഥയുടെ കാര്യം ഞാൻ പറഞ്ഞു. അത്തരത്തിൽ ഒരു വലിയ കൾച്ചറൽ റിവൈവലിൻ്റെ കോണ്ടെക്സ്റ്റിൽ അബ്രാഹ്മണ പ്രസ്ഥാനവും തമിഴ് പ്രസ്ഥാനവും, തമിഴ് പ്രസ്ഥാനം തന്നെ നമ്മൾ 20-ാം നൂറ്റാണ്ട് വരുമ്പോഴത്തേക്ക് തനിത്തമിഴ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ മറുമലയടികളുടെ വലിയ പ്രസൻസ് വരുന്നുണ്ട്. അദ്ദേഹത്തിനാണെങ്കിൽ ജസ്റ്റിസ് പാർട്ടിയുമായിട്ടും സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റുമായിട്ടൊക്കെ തന്നെ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിൽ ഈ ഒരു ഭാഷാ അഭിമാനം, തമിഴ് ദേശീയത, ബ്രാഹ്മണ വിരുദ്ധത, അബ്രാഹ്മണ പ്രസ്ഥാനം, ഇതിലൊക്കെ തന്നെ ഈ മഠങ്ങൾക്ക് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ഈ മഠങ്ങളൊക്കെ തന്നെ ഒരു വലിയ അളവിൽ OBC കമ്മ്യൂണിറ്റികളാണ് അതിൻ്റെ. ഇപ്പോൾ തിരുവാവടുത്തറ ആയാലും ശരി, ശൈവപ്പിള്ളമാരാണത്. നമ്മൾ കോയമ്പത്തൂരിനടുത്ത് പേരൂരിലുള്ളത് ഗൗണ്ടർമാരുടെ അധീനമാണ്. മധുരയിലുണ്ട്. അപ്പോൾ പല ജാതികൾക്ക് പല നോൺ ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റീസിൻ്റെ ഒരു വലിയ ഒരു സ്പിരിച്വൽ എന്താണ് സെൻറ്റർ കൂടിയാണ് ഈ പറയുന്ന അധീനങ്ങൾ. ശ്രദ്ധിക്കുകയാണെങ്കിൽ തിരുവാടുത്തറ മാത്രമായിരുന്നില്ല പാർലമെന്റിൽ ഉണ്ടായിരുന്നത്, മറ്റ് പല ആധീനങ്ങളിലെയും പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ ഈ ആധീനങ്ങളുമായിട്ട് ഇന്ന് തമിഴ്നാട്ടിൽ അവയ്ക്കുള്ള പ്രസക്തി, രാഷ്ട്രീയ പ്രസക്തി തീരെ കുറവാണ്. നാളെ അങ്ങനെ തന്നെ ആവണമെന്നില്ല. ഇത് പലതും ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്.
അമൃത, എനിക്ക് അതുമായിട്ട് ഒരു സംശയം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഭാഷാ ദേശീയത സങ്കല്പം, സ്വയം മര്യാദ പ്രസ്ഥാനം അല്ലെങ്കിൽ ജാതി വിരുദ്ധ പ്രസ്ഥാനം, ഈ പ്രസ്ഥാനമൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഈ അബ്രാഹ്മണ ശൈവ മഠങ്ങൾ അല്ലെങ്കിൽ ആദീനങ്ങൾ, ഇവർക്ക് ഈ അണ്ണാദുരൈക്ക് ശേഷമുള്ള അല്ലെങ്കിൽ പെരിയാർ തൊട്ട് ഇ വി രാമസ്വാമിയും ഇ വി രാമസ്വാമിക്ക് ശേഷമുള്ള അണ്ണാദുരൈയും അതിനുശേഷം വന്ന ദ്രാവിഡ മുന്നേറ്റത്തിന്റെ സമയങ്ങളിലൊക്കെ ഇവർക്ക് രാഷ്ട്രീയ പ്രസക്തി എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? ഇവരൊരു വലിയ ഇതിന്റെ അസ്ഥിവാരം ഉണ്ടാക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഈ റോള് നഷ്ടപ്പെട്ടത്?
നമ്മൾ ഇന്ന് ദ്രാവിഡ പ്രസ്ഥാനം എന്ന് മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ ഒരു ക്ലൈമറ്റ് ഓഫ് ഒപ്പീനിയൻ ആണ്. അതിൽ പല ധാരകളുണ്ട്. പല തരത്തിലുള്ള ധാരകളിൽ നിന്നുള്ള ആളുകൾ അതിൽ ബന്ധപ്പെടുന്നുണ്ട്. ഈ ആളുകൾ പലരും ബന്ധപ്പെടുന്നത് എന്തർത്ഥത്തിലാണെന്നും കൂടി നമ്മൾ ആലോചിക്കണം. ചിലർക്ക് അതൊരു ഒരു വലിയ ട്രാൻസ്ഫോർമേറ്റീവ് പോളിറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാവണമെന്നൊന്നുമില്ല. ഒരു വലിയ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ അർത്ഥത്തിൽ ദ്രാവിഡ പ്രസ്ഥാനം ശ്രമിച്ചത് ജാതിക്ക് മേലൊരു ജാതി ഇല്ലാത്തൊരു സമൂഹവും അങ്ങനത്തെ വേറൊരു ഇഗാലിറ്റേറിയൻ വിഷൻ ദ്രാവിഡ പ്രസ്ഥാനത്തിനുണ്ട്. പക്ഷേ ഈ ഇതിൽ പങ്കാളികളായ എല്ലാവരും അത്തരത്തിലുള്ളൊരു വിഷൻ ഷെയർ ചെയ്തിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നേരത്തെ ആറുമുഖ നവലരുടെ കാര്യം പറഞ്ഞു, അദ്ദേഹത്തിനെ കുറിച്ച് അത് വലിയ വിമർശനം നേരിട്ടുണ്ട്. അത് പിന്നെ ജാതി വ്യവസ്ഥയെ ഇൻഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും, അല്ലെങ്കിൽ അദ്ദേഹം എന്താ പറയുക വേറൊരർത്ഥത്തിൽ ഈ ഈ ഈ പറയുന്ന ശൈവ ട്രഡീഷനാണ് മറ്റെല്ലാ ട്രഡീഷനേക്കാളും മികച്ചതെന്നുള്ള വാദം, ഇത്തരത്തിൽ സ്വന്തം കമ്മ്യൂണിറ്റിയുടെ ഈ അബ്രാഹ്മണ പ്രസ്ഥാനം എന്നത് ബ്രാഹ്മണ വിരുദ്ധത എന്നത് പലപ്പോഴും ബ്രാഹ്മണ്യമേ ജാതിയെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഒരു ലാർജർ പൊളിറ്റിക്സിലേക്ക് പോകാതെ സ്വന്തം സമുദായത്തിന് അധികാരം കിട്ടാനും അവരുടെ സ്വത്തുവകകൾ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് മാത്രം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇടപെടുന്ന പരിമിതമായി ഇടപെടുന്ന ഒരു രീതി ഇതിൽ പല മഠങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് സ്വാതന്ത്ര്യാനന്തരം വന്ന ഒരു ഒരു രാഷ്ട്രീയത്തിൽ ഒരുപാട് പരിമിതികൾ ഇവർക്ക് വന്നു. അത് കാമരാജിന്റെ കാലത്തെ കോൺഗ്രസിലായാലും ശരി, 67 മുതൽക്കുള്ള അണ്ണാദുരയുടെ നേതൃത്വത്തിലുള്ള DMK ആയാലും പിന്നീട് കരുണാനിധിയുടെ കാലത്തായാലും DMK പിളർന്ന് ADMK ഉണ്ടായ ശേഷം എന്താ പറയുക, MGRൻ്റെതായാലും പിന്നെ ജയലളിത ആയാലും ശരി, അത്തരത്തിലുള്ള ഒരു സംഗതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ രാഷ്ട്രീയത്തിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അത്തരത്തിലുള്ള വലിയ നേതാക്കളില്ലാത്തൊരു രാഷ്ട്രീയമാണ് തമിഴ്നാട്ടിലേത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറിയ 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 ഈ ഉപദേവതകൾക്കൊക്കെ തന്നെ അത്യാവശ്യം സ്വാധീനം കൈവരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമാണ്.
എന്റെ ചോദ്യം, സ്വാതന്ത്ര്യ സമര കാലം മുതൽ ഇങ്ങോട്ടേക്ക് എടുത്താൽ ഇവർക്ക് ഈ ആദീനങ്ങൾക്ക് അതാത് സമുദായങ്ങളിൽ മതപരമായ ബന്ധങ്ങളോ മതപരമായ സ്വാധീനങ്ങളോ ഉണ്ടെന്നല്ലാതെ ഒരു പ്രത്യക്ഷത്തിൽ ഒരു സമയത്തും ഇവർ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ല.
രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ശ്രമിക്കായികയല്ല, അവർക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സന്ദർഭമായിരുന്നില്ല അത്. കാരണം നമ്മൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഫോക്കസ് മാറിയല്ലോ, നേഷൻ ബിൽഡിങ്ങിൻ്റെതായിട്ടുള്ള ഒരു 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 തമിഴ് രീതി വരുന്നുണ്ട്. അത് പിന്നെ കാമരാജിന്റെ കാലത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഈ പറയുന്ന ജാതി വ്യവസ്ഥ പ്രകാരം അധികാരത്തിൽ 1954 കാമരാജ് എന്ന നാടാർ സമുദായത്തിലെ ഒരു വ്യക്തി, വലിയ വിദ്യാഭ്യാസം പോലും കിട്ടിയിട്ടില്ലാത്ത, എന്നാൽ തമിഴ്നാട് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരിലൊരാളാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നത്. ഇന്ത്യയിൽ മറ്റൊരിടത്തും നടന്നിട്ടില്ല അത്. 54 അത്തരത്തിലുള്ള ഒരു 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 OBC കമ്മ്യൂണിറ്റിയിൽ നിന്ന്, അതിൽ തന്നെ അതിലെ ഏറ്റവും താഴെക്കിടയിലുള്ള നാടാർ സമുദായമായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരാളുടെ നേതൃത്വത്തിലാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം റീകോൺഫിഗർ ചെയ്യപ്പെടുന്നത് 50കളിലും 60കളിലും. ആ സത്യത്തിൽ ആ പറഞ്ഞ കാമരാജ് പാകിയെ ഈ പറയുന്ന ഒരു 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 പൊളിറ്റിക്സിന്റെ മേലാണ് DMK തങ്ങളുടെ ആന്റി കാസ്റ്റ് രാഷ്ട്രീയം കൂടി കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നത്. ഇലക്ടറലി ജനസ്വാധീനം ഇല്ലാഞ്ഞിട്ടല്ല, രാഷ്ട്രീയമായിട്ടല്ല. തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കണമെങ്കിൽ വേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു കാമരാജ്. ഒരു പ്രധാനപ്പെട്ട കാരണം കാമരാജ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് നടന്നു കഴിഞ്ഞു. ആ പൊളിറ്റിക്കൽ ഷിഫ്റ്റിൽ ഇവരെവിടെയാണ് നിൽക്കുക? അണ്ണാദുരയുടെ കാല സമയമാകുമ്പോഴത്തേക്ക് DM ദ്രാവിഡ പ്രസ്ഥാനത്തിനൊരു വലിയ സോഷ്യലിസ്റ്റ് മാനം കൂടി വരുന്നുണ്ടല്ലോ. തിരുവാടുത്തുറൈ അധീനം ഈ ചെങ്കോൽ സമർപ്പണം നടത്തിയ സന്ദർഭത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന, ദ്രാവിഡ നാടിൽ അദ്ദേഹം എഴുതിയ ലേഖനം വായിച്ചു കഴിയുകയാണെങ്കിൽ അത് വളരെ എന്താ പറയുക, ഒരു ഒരു വലിയ സോഷ്യലിസ്റ്റ് മൈൻഡിൽ നിന്നും ഉണ്ടാകുന്ന ഒരു റിയാക്ഷനാണത്. അത് ലേബറിനെ കുറിച്ചിട്ടും ക്യാപിറ്റലിനെ കുറിച്ചിട്ടും ഇത് ആരുടേതാണ് ഈ പറയുന്ന ഈ ഇതിൽ പൂശിയിരിക്കുന്ന സ്വർണം, ഇങ്ങനെയുള്ള വളരെ എന്താ പറയുന്ന വളരെ ഇക്കണോമിക്കലായിട്ട് ഒരു ഒരു പൊളിറ്റിക്കൽ ഇക്കോണമിയെ ഊന്നിക്കൊണ്ടാണ് അണ്ണാദുരൈ സംസാരിക്കുന്നത്. അപ്പം അണ്ണായെ പോലൊരു ഒരു വലിയ ഫിഗർ നിൽക്കും പിന്നീട് കരുണാനിധി. ഇവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഒരു വലിയ ഒരു ഒരു ഹോളിസ്റ്റിക് വിഷനുള്ള ഒരു രാഷ്ട്രീയ നേതാക്കളുടെ ഇടയിൽ ഇവർക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ദ്രാവിഡ പ്രസ്ഥാനത്തെ പറ്റി പറയുമ്പോൾ അണ്ണാ എന്നും പിന്നെ കരുണാനിധി എന്നൊക്കെ മാത്രം നമ്മൾ പറയുള്ളൂ. ഒരു വലിയ സെക്കൻഡ് ജനറേഷൻ ലീഡർഷിപ്പ് ഉണ്ടല്ലോ അവരുടെ. സെക്കൻഡ് ജനറേഷൻ അല്ല, രണ്ടാം തര നേതാക്കളുണ്ടല്ലോ അവർ. ഇതേപോലെ തന്നെ വലിയ വാഗ്മികളും വർത്തമാനം ഐ മീൻ സംഘാടകരും ഒക്കെ ആയിരുന്നു. നെടുംചെഴിയനായാലും ശരി, അൻപഴകനായാലും ശരി, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ അക്കാലത്ത്. സാംസ്കാരിക ധാരയിൽ അതുപോലെ തന്നെ ആളുകളുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇത്തരം ഈ പറയുന്ന ഒരു മതം മാത്രം സംസാരിക്കുന്ന ആളുകൾക്ക് യാതൊരു പ്രസക്തി നൽകാൻ കഴിയാത്തൊരു സാംസ്കാരിക
ഭാരതീയ ജനതാ പാർട്ടി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്തുണയോടുകൂടി ഇളയരാജ രാജ്യസഭ അംഗമായി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പിറന്നാളിന്, ഇന്നലെ അതിന്റെ മിനിഞ്ഞാന്ന് പിറന്നാളിന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അദ്ദേഹത്തിന് ഒരു പുസ്തകം കൊടുക്കുന്ന ഒരു ചിത്രം ഞാൻ കണ്ടു. അത് അണ്ണാദുരയുടെ കൃതികളാണ്, അണ്ണാദുരയുടെ മുഖചിത്രമുള്ള ഒരു പുസ്തകം കൊടുക്കുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ അകത്തൊരു രാഷ്ട്രീയ സന്ദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നി ആ പുസ്തകം ഇളയരാജയ്ക്ക് സ്റ്റാലിൻ കൊടുക്കുമ്പോൾ. പക്ഷെ എന്റെ ചോദ്യം, ഭാരതീയ ജനതാ പാർട്ടിക്ക്, ഞാൻ സതീഷ് ആചാര്യയുടെ ഒരു കാർട്ടൂൺ ഇന്നലെ കാണുകയായിരുന്നു, കർണാടക തെരഞ്ഞെടുപ്പിൽ പരിക്കേറ്റ് കിടക്കുന്ന അമിത്ഷാ ഈ ചെങ്കോൽ എന്ന് പറയുന്ന ഈ ചെങ്കോലുമായിട്ട് അടഞ്ഞു കിടക്കുന്ന തമിഴ്നാടിന്റെ സൗത്തിന്റെ തെക്കെന്ന് പറയുന്ന രാഷ്ട്രീയ കവാടം അടഞ്ഞു കിടക്കുന്നത് ഈ ചെങ്കോല് കൊണ്ട് കുത്തി തുറക്കുവാൻ പ്രധാനമന്ത്രി ശ്രമിക്കുമ്പോൾ പരിക്കേറ്റ് കിടക്കുന്ന അമിത്ഷാ പറയുന്നത് ഈ ചെറിയ ചെങ്കോല് കൊണ്ട് ഇത് തുറക്കാൻ പറ്റൂല കേട്ടോ. ആ കാർട്ടൂൺ ശരിയാണ്.
ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ശരിയാണ്, നാളെ അങ്ങനെ ആവണം എന്നില്ല. ഇപ്പൊ തമിഴ്നാടിന്റെ രാഷ്ട്രീയം എടുക്കുകയാണെങ്കിൽ അതൊരു അതിനകത്ത് മറ്റൊരു ഒരു മൂന്നാമതൊരു പാർട്ടിക്ക് കയറി ചെല്ലാൻ കഴിയാത്ത രീതിയിൽ സാച്ചുറേറ്റഡ് ആയിരുന്നു ഏതാണ്ട് 50 കൊല്ലത്തോളം കാലം, 67 മുതൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ദ്രാവിഡ പ്രസ്ഥാനത്തിന് മേൽക്കൈ വരുന്നു 67-ലെ അണ്ണയുടെ നേതൃത്വത്തിലുള്ള ഫസ്റ്റ് ഡി എം കെ മിനിസ്ട്രി വരുന്നത് മുതൽക്ക്. പിന്നീട് അത് ADMK ഉണ്ടായിക്കഴിഞ്ഞ് സ്പ്ലിറ്റ് കാരണം MGR മറ്റൊരു ധ്രുവമായി വരുമ്പോൾ ഇവര് തമ്മിലായി മത്സരം. അത് MGRന്റെ കാലത്തായാലും ശരി, ജയലളിതയുടെ കാലത്തായാലും ശരി. അപ്പൊ ഇതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DMK ശക്തമായിട്ടൊരു എത്തീസ്റ്റ് റാഷണലിസ്റ്റ് പ്രസ്ഥാനമായി തുടർന്നപ്പോൾ ADMK വലിയ അർത്ഥത്തിൽ മതത്തിനൊക്കെ സ്പേസ് കൊടുത്തിരുന്ന രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ പ്രകടമായ അർത്ഥത്തിൽ ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ ലെഗസി അവകാശപ്പെടുമ്പോഴും അതിനകത്ത് വിശ്വാസങ്ങൾക്കും ഹൈന്ദവാചാരങ്ങൾക്കും എല്ലാം ഇടമുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ ഈ മതം പറഞ്ഞുകൊണ്ട് മതം അടിച്ചമർത്തി എന്ന പേരിൽ മതവിശ്വാസികളായിട്ടുള്ള തമിഴരെ സമീപിക്കാവുന്ന ഒരു രാഷ്ട്രീയ സ്പേസ് പോലും ഉണ്ടായിരുന്നില്ല അവിടെ. കാരണം ആ സ്പേസ് ADMK എടുത്തിരുന്നു.
അതെ.
ഇന്ന് നമ്മൾ കാണുന്ന പോസ്റ്റ് ജയലളിത സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ADMK എങ്ങനെ തുടരും എന്നുള്ളതിനെപ്പറ്റി വലിയ ചോദ്യചിഹ്നങ്ങളുണ്ട്. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ അത് നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ പിടിച്ചു നിന്നുവെങ്കിൽ പോലും അത് അങ്ങനെ തന്നെ തുടരുമോ? പ്രത്യയശാസ്ത്രപരമായിട്ട് DMK-യിൽ നിന്നും അതെങ്ങനെയാണ് വ്യത്യസ്തമായി അതിന് നിൽക്കാൻ കഴിയുക? ഈ വ്യക്തികേന്ദ്രിതമല്ലാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് അതിന് നിൽക്കാൻ സാധിക്കുമോ? ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യമുണ്ട്. ആ അർത്ഥത്തിൽ തമിഴ്നാട്ടിലെ പൊളിറ്റിക്കൽ സ്പേസ് ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു ടു പാർട്ടി സെൻട്രിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആവണം എന്നില്ല, തുടരണം എന്നില്ല. അപ്പൊ
ഈ
എന്തെങ്കിലും അർത്ഥത്തിൽ
ADMK-യുടെ കേഡറും ADMK-യുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ ഘടകങ്ങളും ഒക്കെ എങ്ങനെയാണ്? അതും ശൈഥില്യം സംഭവിച്ചു.
ഒരു പേഴ്സണാലിറ്റി സെൻട്രിക് ആണ് എല്ലാ അർത്ഥത്തിൽ ADMK. രണ്ടാമത്തെ കാര്യം, ADMK-ക്ക് വളരെ കാലമായിട്ട് പിന്നെ BJP-യുമായിട്ടൊരു നീക്കുപോക്കൊക്കെ ഉള്ള പ്രസ്ഥാനമാണ്. DMK-യേക്കാൾ കൂടുതൽ BJP-ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ADMK ആണ്.
അതെ.
ആ അർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഈ പറയുന്ന ADMK-യുടെ ഒരു 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 വോട്ട് ബേസിലേക്ക് BJP-ക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കയറി ചെല്ലാൻ സാധിച്ചു എന്ന് വരാം.
ഈ ചെങ്കോൽ വിഷയത്തിൽ ADMK എടുത്ത നിലപാട് എന്തായിരുന്നു?
ഞാൻ ശ്രദ്ധിച്ചില്ല അത്, അവരൊന്നും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ലേ.
അല്ല, അവര് ഒരു തമിഴ് അഭിമാനത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ എടുക്കുന്നുണ്ടോ?
അതെടുക്കാൻ സാധ്യതയുണ്ട്, ഒരുപാട് പേര് അങ്ങനെ സൂചിപ്പിക്കും. തമിഴ് അഭിമാനത്തിന്റെ തമിഴ്നാട്ടിലുള്ള ഒരാളും തന്നെ ഈ ചെങ്കോലിനെ ഒരു ഒരു തമിഴ് സാന്നിധ്യം അവിടെ ഉണ്ടായതിനെ തള്ളിപ്പറയാൻ സാധ്യതയില്ല. കാരണം അത് ഈ തമിഴ് ഭാഷാഭിമാനത്തിൻ്റെയൊക്കെ ഒരു ധാര എല്ലാ കാലത്തും തമിഴ് രാഷ്ട്രീയത്തിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതിനെ അങ്ങനെ അങ്ങനെ ആയിരിക്കില്ല അതിനെ വിമർശിക്കുക. അപ്പൊ ആ അർത്ഥത്തിൽ ഈ പിന്നെ ഒരു തമിഴ് സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നൊന്നും ആരും പറയില്ല.
അപ്പൊ ഞാൻ ഈ ഇതിന്റെ ആമുഖമായിട്ട് പറയുമ്പോൾ ചിദംബരം പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു. അപ്പോ അമൃതുമായിട്ട് ഇന്ന് രാവിലെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അമൃത് ഈ കണ്ണകിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ചെങ്കോലിന്റെ വളരെ മനോഹരമായ ഒരു ഭാഗം എന്നോട് പറയുകയുണ്ടായി. അത് ഓർമ്മയെന്ന് ഒന്ന് പറയാമോ? അത്
ചിലപ്പതികാരത്തിൽ കണ്ണകിയും കോവലിനും മധുരയിലെത്തിയ ശേഷം ഈ ആരോപണം നേരിടുമല്ലോ കോവലനും. സ്വർണ്ണ
അതെ.
പിന്നെ കണ്ണകിയുടെ ചിലമ്പ് വിൽക്കാനായിട്ട് ചെല്ലുമ്പോൾ ഇത് മോഷ്ടിച്ചതാണെന്ന് പറയുകയും കോവലനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്യുകയാണല്ലോ രാജാവ്.
അതെ അതെ.
കഴിയുമ്പോൾ രോഷാകുലയായിട്ട് കണ്ണകി പിന്നെ പാണ്ഡ്യമന്നന്റെ രാജധാനി ചെല്ലുമ്പോൾ ഒന്ന് കോവലന്റെ നിരപരാധിത്വം പിന്നെ സ്ഥാപിച്ചു കഴിയുമ്പോൾ ഒരിക്കലും ഈ ധർമ്മദണ്ഡായിട്ട് നിലനിൽക്കുന്ന ഒരിക്കലും വളയാത്ത ചെങ്കോല് വളഞ്ഞു എന്നാണ് ചിലപ്പതികാരത്തിൽ പറയുന്നത്. ആ അർത്ഥത്തിൽ നമ്മൾ ഈ ധർമ്മ ഈ ഈ ചെങ്കോല് പോലെയുള്ള സാധനങ്ങളൊക്കെ പാർലമെന്റിലൊക്കെ കൊണ്ട് വെക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷെ അപ്പോൾ നമ്മൾ ഈ ഈ ഈ പറയുന്ന രീതിയിൽ ധർമ്മച്യുതി എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നുള്ള ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് സംഗതി നമുക്ക് ചിലപ്പതികാരത്തിൽ നിന്നും വായിച്ചെടുക്കാവുന്നതാണ്.
അതെ.
കാരണം
ഇപ്പൊ ഞാൻ
പ്രത്യേകിച്ച്
ഞാൻ ഈ അമൃത് ഇത് രാവിലെ എന്നോട് പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ചിദംബരത്തിന്റെ ലേഖനം വായിക്കുന്നത്. ചിദംബരം നാലോ അഞ്ചോ ഈ ചെങ്കോൽ അല്ലെങ്കിൽ കോൽ എങ്ങനെയാണ് നാലോ അഞ്ചോ പ്രധാനപ്പെട്ട രേഖകളിൽ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ചെങ്കോലിന്റെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ഈ ചെങ്കോലിന്റെ പ്രതിഷ്ഠാപനത്തിന് അന്ന് തന്നെ ഈ ഗുസ്തി കായിക താരങ്ങളെ വലിച്ചിഴച്ച് അവരുടെ നിലവിളി വന്നപ്പോൾ ഇപ്പോൾ അമൃത് പറഞ്ഞ ഭാഷയിലാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞത് ചെങ്കോൽ വളഞ്ഞു എന്ന്. അപ്പോ ഇത്ര ആഴത്തിൽ ഇളങ്കോടികളും ചിലപ്പതികാരവും തിരുവള്ളുവരും എല്ലാം ആഴത്തിൽ വേരോടുന്ന ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയുടെ സമയത്ത് ഈ മലയാളത്തിലെ ഏതെങ്കിലും ഇതിഹാസത്തിന്റെയോ ഏതെങ്കിലും വരികളോ ഓർമ്മ വരുമോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷെ ഇത് അത്രമാത്രം ആഴത്തിൽ വേരോടിയത് ഇപ്പൊ ചിദംബരം അതിനെ കുറിച്ച് പറഞ്ഞു, സ്റ്റാലിൻ അതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അത്ര എളുപ്പമായിട്ട് ഇപ്പൊ തമിഴ്നാട്ടിൽ അല്ല, ഞാൻ പശ്ചിമബംഗാളിൽ 1940 മുതൽ അതിശക്തമായ വേരോട്ടം ഉണ്ടായിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം നാമമാത്രമായി മാറിക്കഴിഞ്ഞതുപോലെ ദ്രാവിഡ പ്രസ്ഥാനത്തിന് അങ്ങനെ നാമമാത്രമാകാൻ പറ്റുമോ തമിഴ്നാട്ടിൽ നിന്ന്?
അല്ല, ഈ ബംഗാളും കേരളമൊക്കെ വാസ്തവത്തിൽ വളരെ ശരിക്കും പറയുകയാണെങ്കിൽ യങ് സിവിലൈസേഷൻസ് ആണ്. തമിഴ്നാടിൻ്റെ ചരിത്രം അതല്ല. നമ്മളീ പറയുന്ന, നമ്മളീ കോട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പരാമർശിക്കുന്ന പല ടെക്സ്റ്റുകൾക്കും അല്ലെങ്കിൽ പല ധാരകൾക്കും 10-2000 കൊല്ലത്തെ പഴക്കമുണ്ട്. അപ്പൊ ഈ കൾച്ചറൽ മെമ്മറി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ വടക്കേ ഇന്ത്യയിലെ ജാതിയുടെ ഒക്കെ കാര്യം പറഞ്ഞ മാതിരിയാണ്, തമിഴ്നാട്ടിൽ ഇതിന്റെ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഈ സാധനം ഓടുന്നത്. അപ്പൊ ചിലപ്പതികാരത്തിലെ ചെങ്കോലിനെ പറ്റി ചെങ്കോലിനെ പറ്റി ഇവരൊക്കെ പറയുന്നതിന്റെ കാരണം അത് ചെങ്കോ ചിലപ്പതികാരത്തെ കുറിച്ചിട്ടുള്ള ചർച്ചകളിലൊക്കെ തന്നെ, ഇപ്പൊ ഈ പട്ടിമന്ത്രം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, പട്ടിമന്ത്രമൊക്കെ, അതായത് ഈ ഡിബേറ്റുകൾ ഒരു വലിയ ഈ എന്താണ് ഒരു ഒരു പോപ്പുലർ എന്റർടൈൻമെന്റ് കൂടിയാണ് പട്ടിമന്ത്രം തമിഴ്നാട്ടില്. അപ്പൊ അത്തരം ചർച്ചകളിലും മറ്റുമൊക്കെ കയറി വരുന്ന ഒരു ടെക്സ്റ്റാണ് ഈ ചിലപ്പതികാരം. ആ ചിലപ്പതികാരം ഒരു വലിയ അർത്ഥത്തിൽ ഒരു നീതിസാരമാണ്, ഒരു 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 ധർമ്മത്തെ കുറിച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. ഈ ചെങ്കോൽ എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ഒരു രാജാധികാരത്തിന്റെ ചിഹ്നം മാത്രമല്ല, രാജാധികാരം എന്നത് ധർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിരന്തരം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു 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 സംഗതി കൂടിയിട്ടാണ്. ആ അർത്ഥത്തിലാണ് ചിലപ്പതികാരത്തിലെ ഈ പരാമർശങ്ങൾ ആളുകൾ വായിക്കുക. പിന്നെ ഈ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ലേ, നമ്മൾ മധുരയിൽ ഇപ്പോഴും ചൂട് കൂടിക്കഴിയുകയാണെങ്കിൽ, നമ്മൾ വലിയ കത്തിരി വെയിലിന്റെ സമയത്തൊക്കെ മധുരയിൽ ചെന്ന് കഴിയുകയാണെങ്കിൽ അവർ പറയുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൂട് എങ്ങനെ ഉണ്ടാകാതിരിക്കും, കണ്ണകി ശവിച്ച നഗരമല്ലേ എന്നാണ്. കണ്ണകി ശാപത്തിന്റെ തീയുള്ള നഗരമാണെന്നാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷവും ആളുകളുടെ മനസ്സിൽ ഈ ഇത്തരത്തിലുള്ള ഈ പറയുന്ന എന്താണ് പുരാവൃത്തങ്ങളാൽ സ്വാധീനിച്ചുകൊണ്ട് ചിന്തിക്കുന്ന ആളുകളുള്ള സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ഷോ കാണിച്ചൊന്നും രാഷ്ട്രീയമൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഏതെങ്കിലും സമയത്ത് സാധിച്ചു എന്ന് വരാം, ആളുകൾ മനുഷ്യരുടെ കാര്യമാണ്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ വളരെ വ്യത്യസ്തമാണ്. നമ്മൾ ഈ പറയുന്ന പോലെയൊക്കെ അല്ലാത്ത മാറാനൊക്കെ വളരെ എളുപ്പമാണ്. എങ്കിൽ പോലും ഉപലക്ഷൻ സൂചിപ്പിച്ച പോലെ ഈ ആ കാർട്ടൂണിൽ പറഞ്ഞ പോലെ അതത്ര എളുപ്പമായിരിക്കില്ല.
പിന്നെ മറ്റൊന്ന്, ഈ തമിഴ് സംസ്കാരത്തിനെയും തമിഴ് സംസ്കാരവും തമിഴ് സാഹിത്യവും എല്ലാം അടുത്തറിയാവുന്ന ഒരു സുഹൃത്ത് ഇന്ന് രാവിലെ പറഞ്ഞത് അന്ധവിശ്വാസം ആണെന്ന് തീർച്ചയായും വ്യാഖ്യാനിക്കാം. ഞാനിതിപ്പോ അമൃതരോട് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നുമില്ല. എങ്കിൽ പോലും ഈ ചെങ്കോല് പോലെയുള്ള ഒരു സംഭവം ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ അകത്ത് കൊണ്ട് പ്രതിഷ്ഠിച്ച ദിവസം ആ പാർലമെന്റ് മന്ദിരത്തിന്റെ വാതിക്കലുള്ള പാർലമെന്റ് സ്ട്രീറ്റിൽ സ്ത്രീകളുടെ കണ്ണുനീര് വീഴുകയും അതിനുശേഷം ഉടനെ തന്നെ ഒഡീഷയിലുണ്ടായ വലിയ തീവണ്ടി അപകടം ഉണ്ടാവുകയും അങ്ങനെ സമാധാനമായിട്ടൊന്ന് ഇരിക്കാൻ പ്രധാനമന്ത്രിക്ക് പറ്റുന്നില്ല എന്നൊരു സുഹൃത്ത് അവര് പറയുണ്ടായി. ഇത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, പക്ഷേ തമിഴ്നാട്ടിൽ ഇങ്ങനെയും ആളുകൾ സംസാരിക്കും എന്നുള്ളതാണ്.
അല്ലെ, നേരത്തെ നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഈ എന്തെങ്കിലുമൊക്കെ കൊണ്ട് വീട്ടിനകത്ത് വെക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് പഴമക്കാർ പറയും. അതെല്ലാം ഒന്നും, കാരണം അതിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ ചിട്ടവട്ടങ്ങൾ അനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അത് സാധിക്കണം. അപ്പോൾ ധർമ്മദണ്ഡ് എന്ന പേരിൽ ചെങ്കോൽ നിങ്ങൾ പാർലമെൻറ്റിനകത്ത് കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ധർമ്മനിഷ്ഠയോടെ ഭരിക്കാനും സാധിക്കണം. അതല്ലാത്ത പക്ഷം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മണിപ്പൂരിലെ പ്രശ്നമായാലും ശരി, നീണ്ട നിരയുണ്ടല്ലോ ഈ കഴിഞ്ഞ ഒരാഴ്ച രാജ്യം നേരിട്ടിരിക്കുന്നത്, തെരഞ്ഞ ഇത്തരത്തിലൊക്കെയുള്ള ആളുകൾ ഇതിനെയൊക്കെ ബന്ധിപ്പിച്ച് സംസാരിച്ചു എന്ന് വരാം, അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല.
അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇനി ഞാൻ വളരെ ചുരുക്കി എന്റെ അവസാനത്തെ ചോദ്യം ചോദിക്കുകയാണ്. കർണാടക തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പുതിയ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ട് നടന്ന ഈ വലിയ ചടങ്ങുകളുമെല്ലാം കാണിക്കുന്നത് തെക്കേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയിലുള്ള വലിയൊരു പരിഭ്രാന്തിയാണെന്ന് ഞാൻ പറഞ്ഞാൽ നമുക്ക് യോജിക്കുമോ?
ഉണ്ട്. ഈ ഒരു ഫെഡറൽ പുഷ് ബാക്ക് എന്ന് പറയുന്നത് സംഗതി സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഒരു ഏകീകൃതമായിട്ടുള്ള എല്ലാം ഒരേ ഇന്ത്യ, ഒരേ ഭാഷ, ഒരേ മതം, അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം ആയിട്ട് തന്നെ പ്രതിപക്ഷം തമിഴ്നാട് തെക്കേ ഇന്ത്യയിലെ പ്രതിപക്ഷം BJP യുടെ രാഷ്ട്രീയത്തിനെ വിമർശിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരുപക്ഷെ ഈ സബ്നാഷണലിസത്തിൻ്റെ ഉപദേശീയതയുടെ ചരിത്രം വളരെ ദീർഘമായി ഇല്ലാതെ രാഷ്ട്രീയമായി നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ് കർണാടകം. പക്ഷെ അവിടെ ഈ സിദ്ധരാമയ്യയുടെ വരവിന് ശേഷം അത് അദ്ദേഹം കഴിഞ്ഞ തവണ തന്നെ 2013-18 അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത് തന്നെ BJP വിരുദ്ധ അദ്ദേഹത്തിൻ്റെ BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാന സംഗതിയെ അദ്ദേഹം മാറ്റിയ ഒരു സംഗതി കന്നഡ ഉപദേശീയതയാണ്. അത് കേരളത്തിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. മലയാളി അങ്ങനെ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നില്ല മലയാളി ഉപദേശീയതയെക്കുറിച്ച്. അതിപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ശരി, മുസ്ലിം വിരോധം കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ കാണുമ്പോഴായാലും ശരി, നമ്മൾ പറയുന്ന നമ്മൾ മലയാളി വ്യത്യസ്തനാണ്, മലയാളിക്ക് മലയാളിയുടേതായിട്ടുള്ള ഒരു സ്വത്വമുണ്ട് എന്ന് പറയുന്നത് പോലെ അത് ഈ പറയുന്ന രണ്ട് സംസ്ഥാനത്തിനേക്കാൾ മുമ്പേ നടന്നൊരു സ്ഥലം, മുമ്പേ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം ജനങ്ങൾ സംസാരിച്ചു തുടങ്ങിയ ഒരു സ്ഥലമാണ് തമിഴ്നാട്. അതൊന്ന്. അപ്പൊ ഇത് ഈ പറയുന്ന രണ്ടാമത്തെ കാര്യം ഇതിനകത്തൊരു ഇതിൻ്റെ തമിഴ് തമിഴര് ഈ ദ്രാവിഡ പ്രസ്ഥാനത്തിനൊക്കെ ഇത്രയും വലിയ സ്വാധീനം ഉണ്ടെങ്കിൽ പോലും തമിഴർ മുഴുവൻ അവിശ്വാസികളൊന്നും അല്ലല്ലോ. ഒരുപക്ഷെ മലയാളിയെയോ മറ്റ് ഏത് തെക്കേന്ത്യക്കാരനെയോ കൂടുതൽ വലിയൊരു വിശ്വാസ സമൂഹമുള്ള സ്ഥലമാണ് തമിഴ്നാട്. ആ അർത്ഥത്തിൽ ഈ പറയുന്ന ഈ തമിഴ് ഹിന്ദു ധാരകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ടുള്ള ശ്രമം കുറച്ചു കാലമായിട്ട് BJP സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കാശി തമിഴ് സംഗമം എന്ന പേരിൽ ഒരു വലിയ ഉത്സവം മാതിരി ഒരു സംഗതി ബനാറസിൽ നടത്തുകയുണ്ടായില്ല. തമിഴ്നാട്ടിൽ അതിനെ
ഈ രാമൻ രാമന് തെക്കേ ഇന്ത്യയിൽ വേരോട്ടം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ശൈവ പദ്ധതി തന്നെ എനിക്കെപ്പോഴും തോന്നാറുണ്ട്. പ്രധാനമന്ത്രി നിയോജക മണ്ഡലം ബനാറസിലേക്ക് മാറ്റുകയും ഒരു ശൈവ പദ്ധതി സമാന്തരമായിട്ട് രാമന് സമാന്തരമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്.
ശൈവ പദ്ധതിയേക്കാൾ വാസ്തവത്തിൽ ഈ രാമേശ്വരം, കാശി ഇങ്ങനത്തെ ബന്ധങ്ങളിൽ കൂടിയിട്ടായിരുന്നു അവർ ശ്രദ്ധിച്ചിരുന്നത്. രണ്ടാമത്തത് ഈ വടക്കേ ഇന്ത്യയിൽ പല കാരണങ്ങളാൽ നമ്മൾ തെക്കേ ഇന്ത്യ എന്നല്ല തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഈ നാല് സംസ്ഥാനങ്ങളിൽ കാണുന്ന തരത്തിൽ അല്ലെങ്കിൽ അഞ്ച് സംസ്ഥാനങ്ങളിൽ കാണുന്ന തരത്തിലുള്ള വലിയ ഹൈന്ദവ ക്ഷേത്രങ്ങളോ ഒരു സാംസ്കാരിക നീക്കിയിരിപ്പൊന്നും നമ്മൾ ഇതേ അർത്ഥത്തിൽ വടക്കേ ഇന്ത്യയിൽ നമുക്ക് കാണില്ലല്ലോ. അതിൻ്റെ ഒരു ഒരിൻ്റെ ഒരു ഒരു ഷോക്ക് ആൻഡ് ഓവ് ഈ വടക്കേ ഇന്ത്യയിൽ നിന്നും വരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയക്കാർക്കും ഉണ്ട്. മധുരമീനാക്ഷി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ തഞ്ചാവൂരെ പെരിയ കോവിലിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു സാധനം വടക്കേ ഇന്ത്യയിൽ ഇല്ല, അതുകൊണ്ട് ചെങ്കോട്ട മാതിരിട്ടൊരു സാധനമാണല്ലോ ഇത്. അത്തരത്തിൽ
വേണമെങ്കിൽ ഖജുരാഹോയിൽ മാത്രം പോകണം.
അതെ അതെ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഉജ്ജയിനിയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നർമ്മദാ തീരത്താണ് പിന്നെയുള്ളത് അങ്ങനത്തെ അത്തരത്തിലുള്ള വലിയ ക്ഷേത്രങ്ങൾ. ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്ത് ഈ ചോള രാജവംശത്തെ പറ്റി ഇപ്പം നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു വളരെ ആക്രമണോത്സുകമായിട്ടുള്ള ഒരു ദേശീയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മുമ്പോട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ ഡൈനാസ്റ്റിയാണ് ചോളര്.
വലിയ നാവികസേനയും
വലിയ സൗത്ത് ഈസ്റ്റ് ഏഷ്യ
വലിയ
നാവികസേന മാത്രമല്ല മറ്റ് പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തിയ ഒരു രാജവംശം എന്ന രീതിയിലാണ് ചോളരാജാക്കരം പറ്റി സംസാരിക്കാറുള്ളത്. അവര് സാഹിത്യത്തിലോ അല്ലെങ്കിൽ അവര് സംസ്കാരത്തിലോ കൊണ്ടുവന്നിട്ടുള്ള ഇടപെടലുകളെ കുറിച്ചൊന്നും അല്ല പറയാറുള്ളത്. നാഗപട്ടണത്ത് ചോളരാജാക്കന്മാര് ഹൈന്ദവ ക്ഷേത്രങ്ങൾ മാത്രമല്ല സംരക്ഷിച്ചിരുന്നു, ബുദ്ധ ജൈന വിഹാരങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ഒരുപാട് ടെക്സ്റ്റുവൽ എവിഡൻസ് ഉണ്ടല്ലോ. ജീവക ചിന്താമണി പോലെയുള്ള ടെക്സ്റ്റുകളുണ്ട്, ശിലപ്പതികാരത്തിൽ തന്നെ ഉണ്ട് അതിന്റെ റെഫറൻസുകൾ.
രാജേന്ദ്ര ചോളൻ അവസാനത്തെ രാജേന്ദ്ര ചോളൻ നിർമ്മിച്ചതാണല്ലോ ധാരാസുരം ക്ഷേത്രമായി. അതിൽ ആ ക്ഷേത്രത്തിൽ തന്നെ ഒരു ബൗദ്ധ പ്രതിഷ്ഠയുണ്ട്.
അതെ, അത്തരത്തിലുള്ള കാര്യത്തെക്കുറിച്ചൊന്നും അല്ല സംസാരിക്കാറുള്ളത്. സംസാരിക്കുന്നത് ഈ പറഞ്ഞ മാതിരിട്ട് കീഴ്പ്പെടുത്തിയതിന്റെ ചരിത്രങ്ങളാണ്. രാജരാജന്റെയും അല്ലെങ്കിൽ അതിനു മുമ്പ് ഇപ്പം പൊന്നിയൻ സെൽവനൊക്കെ പോലെയുള്ള സിനിമകൾ വഴിയിട്ടും അത്തരത്തിലുള്ള ഒരു ഒരു വലിയ ഒരു എന്താണ് ഒരു ഒരു സോഫ്റ്റ് പവർ, ഒരു ചോള സോഫ്റ്റ് പവർ ഇൻഫ്ലുവൻസ് വടക്കേ ഇന്ത്യയിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു.
സാധാരണ TV വാർത്താ ചർച്ചകളിൽ കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനമാക്കുന്നത് പോലെ പറഞ്ഞ് തീരുമാനമാക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അതിനേക്കാളിലൊക്കെ വലിയ വലിയ സങ്കീർണമായ ഇന്ത്യയിൽ എന്താണ് ബനാറസിന് ചരിത്രത്തിനെക്കാട്ടിലും പാരമ്പര്യത്തിനെക്കാട്ടിലും പഴക്കമുണ്ടെന്നും അത് രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ അതിനേക്കാട്ടിലും പഴക്കം ബനാറസിനുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ അതിനേക്കാൾ പഴക്കമുള്ള തമിഴ് ദേശീയതയും തമിഴ് ഭാഷയും തമിഴ് സംസ്കാരവുമായിട്ട് ചെറിയ രാഷ്ട്രീയ പദ്ധതികളുമായിട്ട് വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നാൽ അത്ര എളുപ്പമായിരിക്കില്ല ആ സാംസ്കാരിക ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശം എന്നുള്ള അവസാന വാക്കോടുകൂടി നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. താങ്ക് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം ഫോർ ദിലീപ്.
താങ്ക് യു ഗോപാലേഷ്.
താങ്ക് യു.
Thank you.